2022 സെപ്റ്റംബർ 30 വെള്ളിയാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് നസറിൻ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാതെ നീങ്ങരുത്. പാലക്കാട് ഡയറിയിൽ ജിബിൻ സഖേയ എഴുതുന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗവും സർക്കാരിനെ സമർപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് സജീവമായ ഒരു പൊതുചർച്ചയ്ക്ക് കൂടി കേരളം തയ്യാറെടുക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സമൂല പരിഷ്കാരത്തിന്റെ ഭാഗമായി സമർപ്പിച്ച റിപ്പോർട്ടിനെ എതിർത്ത് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ രംഗത്തെത്തി കഴിഞ്ഞു. അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് കമ്മിറ്റിയുടെ രണ്ടാം ഘട്ട റിപ്പോർട്ടിലുള്ളതെന്നാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ വാദം. രണ്ടാം ഘട്ട റിപ്പോർട്ടിൽ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലങ്ങളിലെ പ്രത്യേകതകളും ആവശ്യകതകളും പരിഗണിക്കാതെ തികച്ചും ഉപരിപ്ലവമായ നിർദ്ദേശങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നാണ് അസോസിയേഷന്റെ വിമർശനം. ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ള 4 കോർ വിഷയങ്ങൾ 3 ആക്കി ചുരുക്കുന്നതിനുള്ള ശുപാർശ പഠനത്തിന്റെ ആധികാരികതയും വിശാലമായ ഉപരിപഠന സാധ്യതയെയും ഇല്ലാതാക്കുമെന്നും മൂല്യനിർണയത്തിന് പകരം വിലയിരുത്തൽ സമീപനമെന്നത് ഉയർന്ന ക്ലാസുകളിൽ പ്രായോഗികമല്ല. പഠനമാധ്യമം മലയാളത്തിലേക്ക് മാറ്റണമെന്ന ശുപാർശയും ഉയർന്ന ക്ലാസുകളിൽ അശാസ്ത്രീയമാണെന്നും നേതാക്കൾ വിമർശിക്കുന്നു. എന്താണ് ഖാദർ കമ്മിറ്റി? രാജ്യത്ത് നിലവിലുള്ള വിദ്യാഭ്യാസ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ 12-ാം ക്ലാസ് വരെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യനീതി, അവസര തുല്യത, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനും ആവശ്യമായ സമഗ്ര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ദേശീയതലത്തിൽ ഖ്യാതി നേടിയ വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ എം എ ഖാദർ അധ്യക്ഷനായി 3-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. SCERT മുൻ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. NCERTയിലെയും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുമെല്ലാം സേവനമനുഷ്ഠിച്ചിരുന്നു. ജി ജ്യോതിചൂടൻ, ഡോക്ടർ സി രാമകൃഷ്ണൻ എന്നിവരാണ് മറ്റംഗങ്ങൾ. രണ്ടാം ഭാഗത്തിലെ നിരീക്ഷണങ്ങൾ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ശുപാർശകൾ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ ആഴത്തിലുള്ളതും വിഷയാധിഷ്ഠിതവുമായ ഒരു വിശകലനം പ്രായോഗികമല്ല. പക്ഷേ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം, അധ്യയനം, വിദ്യാർത്ഥികളുടെ അനുബന്ധ പ്രവർത്തനം എന്നിവ സംബന്ധിച്ച് കമ്മിറ്റിയുടെ ശുപാർശകൾ സംബന്ധിച്ചൊരു ചർച്ച സാധ്യമാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഫലപ്രദമായി കേരളത്തിൽ നടപ്പാക്കണമെങ്കിൽ 12 വർഷം വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തെ ഒറ്റഘടകമായി പരിഗണിക്കാമെന്ന് കമ്മിറ്റി സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ സാഹചര്യത്തെക്കാൾ ഏറെ വ്യത്യസ്തമാണ് കേരളത്തിലെ സ്ഥിതി. കേരളത്തിൽ വിദ്യാർത്ഥികളുടെ പ്രായത്തിലുള്ള മഹാഭൂരിപക്ഷം പേരും സ്കൂളിലെത്തുന്നുണ്ട്. പേര് രജിസ്റ്റർ ചെയ്യുന്നവരിൽ ഏകദേശം എല്ലാവരും തന്നെ 12-ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നുണ്ട്. ഈ സവിശേഷ സാഹചര്യം പരിഗണിച്ച് സംസ്ഥാന അവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കാൻ +2 വരെയുള്ള സ്കൂളിനെ ഒറ്റക്കെടകമായി പരിഗണിക്കാമെന്നാണ് സമിതിയുടെ നിലപാട്. വിദ്യാർത്ഥി കേന്ദ്രീകൃതമാവണം കേരളത്തിലെ സ്കൂളുകൾ എന്നാണ് സമീപനം. കേരളത്തിൽ സ്കൂളുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തുടർ പഠന സാധ്യതകളും വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇനി എല്ലാ വിദ്യാർത്ഥികൾക്കും നീതിയുക്തവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ഉറപ്പാക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സമയമാറ്റത്തിൽ അഭിപ്രായ വ്യത്യാസം. ഖദർ കമ്മിറ്റിയുടെ മറ്റൊരു പ്രധാന ശുപാർശ സ്കൂളിലെ പഠന സമയം ഉച്ചവരെ മതിയെന്നാണ്. അക്കാദമിക കാരണങ്ങളാൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ സ്കൂൾ സമയം 7:30-8:30 ഇടയിലാണ് ആരംഭിക്കുന്നത്. 1 മുതൽ 4 വരെ ലോവർ പ്രൈമറി തലത്തിൽ പഠനസമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആക്കാവുന്നതാണെന്നും 5 മുതൽ +2 വരെയുള്ള ക്ലാസുകൾക്ക് പ്രായത്തിനനുസരിച്ച് പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പഠനവസ്തുകൾ സ്വാംശീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ സമയം വിനിയോഗിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമിശാസ്ത്രപരമായി ഏറെ സങ്കീർണതകളുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എളുപ്പമല്ല. സമയമാറ്റം മതപഠനത്തെ ബാധിക്കുമെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു. കൂടാതെ യാത്രാ സൗകര്യം കുറഞ്ഞ മലയോര മേഖലകളിലെ കുട്ടികൾക്കും ട്രൈബൽ മേഖലകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഈ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞെന്നുവരില്ല. മാത്രമല്ല ഉൾനാടൻ മേഖലയിലെ കുട്ടികളെയും ദീർഘദൂരങ്ങളിൽ നിന്ന് വരുന്ന അധ്യാപകരെയും ഈ സമയക്രമം സാരമായി ബാധിക്കും. അങ്ങനെ വന്നാൽ ഈ മേഖലകളിൽ വലിയൊരു വേർതിരിവ് സൃഷ്ടിച്ചേക്കാം. വിദ്യാഭ്യാസ മേഖലയിലെ പുതുതലമുറ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ അധ്യാപകരെ സജ്ജമാക്കുക എന്നതും പ്രധാനമാണ്. ആധുനിക സാങ്കേതിക വിദ്യ അക്കാദമിക മുന്നേറ്റത്തിന് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ അധ്യാപകർ വേണം. ഇതിനായി അധ്യാപക യോഗ്യതയിലും പരിശീലനത്തിനുമൊക്കെ വലിയ മാറ്റങ്ങൾ കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. പ്രാദേശികവും സാമൂഹികവുമായി ഉയർന്നുവരുന്ന ആശങ്കകളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വിശദമായ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. റിപ്പോർട്ടിന്റെ 1-ാം ഭാഗത്തെ നിർദ്ദേശങ്ങൾ. 1. സ്കൂൾ വിദ്യാഭ്യാസത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചു. പ്രീ സ്കൂളും പ്രൈമറിയും സെക്കൻഡറിയും. ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകൾ ലോവർ പ്രൈമറിയും പ്രൈമറിയായിട്ടും, എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ലോവർ സെക്കൻഡറിയും സെക്കൻഡറിയുമായിട്ടും തരം തിരിക്കണം. രണ്ട്, നിലവിൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്നിവയെ ഒന്നാക്കിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപീകരിക്കണം. മൂന്ന്, അധ്യാപക യോഗ്യത പ്രൊഫഷണൽ നിലവാരത്തിലുള്ളതാകണം. പ്രൈമറി തലത്തിൽ ബിരുദം അടിസ്ഥാന യോഗ്യതയാകണം. ബിരുദ നിലവാരത്തിലുള്ള പ്രൊഫഷണൽ യോഗ്യതയും ആവശ്യമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയും പ്രൊഫഷണൽ യോഗ്യതാ ബിരുദ നിലവാരത്തിലുള്ളതുമാകണം. നാല്, അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ശാസ്ത്രീയമായ കലാപരിശീലനവും കായിക പരിശീലനവും നൽകണം. കൂടാതെ ഈ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രീയമായ തൊഴിൽ പഠനത്തിലൂടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം. അഞ്ച്, സ്കൂളുകളിലെ സ്ഥാപന മേധാവി പ്രിൻസിപ്പൽ എന്നാണ് അറിയപ്പെടുക. സെക്കൻഡറിയിൽ പ്രിൻസിപ്പൽ, ലോവർ സെക്കൻഡറിയിൽ പ്രിൻസിപ്പൽ, പ്രൈമറിയിൽ പ്രിൻസിപ്പൽ, ലോവർ പ്രൈമറിയിൽ പ്രിൻസിപ്പൽ എന്നിങ്ങനെയാണ് തസ്തികകൾ. എന്നാൽ ഒരു സ്കൂളിൽ ഒരു സ്ഥാപക മേധാവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പന്ത്രണ്ടാം ക്ലാസുകൾ വരെയുള്ള സ്കൂളുകളിൽ സ്ഥാപന മേധാവികളെ സഹായിക്കാനായി വൈസ് പ്രിൻസിപ്പൽ കൂടി ഉണ്ടായിരിക്കണം. ആറ്, മൂന്ന് വയസ്സ് മുതൽ സ്കൂൾ വിദ്യാഭ്യാസം വരെ പ്രീ സ്കൂളിംഗ് ലഭ്യമാക്കണം. പ്രീ സ്കൂളിംഗിന് ഏകോപിത സംവിധാനം ഒരുക്കുകയും അംഗീകാരമില്ലാത്ത സ്കൂളുകൾ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും വേണം. പ്രീ സ്കൂളിംഗിനായി നയവും നിയമവും രൂപീകരിക്കുകയും സർക്കാർ ഏജൻസിയുടെ പങ്കാളിത്തമുള്ള റെഗുലേറ്ററി സംവിധാനം ഒരുക്കുകയും വേണം. ഏഴ്, പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഒരു ഓഫീസിന് കീഴിലായതിനാൽ റവന്യൂ ജില്ലാതലത്തിൽ ജോയിന്റ് ഡയറക്ടർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ടാകും. എട്ട്, നാഷണൽ സ്കൂളിൽ ക്വാളിഫയിംഗ് ഫ്രെയിം വർക്കിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും സെക്കൻഡറി സ്കൂളുകളായി മാറേണ്ടതാണ്. ഒൻപത്, ഭരണരംഗത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിദ്യാഭ്യാസ രംഗത്ത് കേരള എഡ്യൂക്കേഷൻ സർവീസ് എന്ന നിലയിൽ വികസിപ്പിക്കണം. പത്ത്, നിലവിലെ മൂന്ന് പരീക്ഷാ ഭവനുകളെ ഏകോപിപ്പിച്ച് ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻസ് കേരളം എന്ന് നാമകരണം ചെയ്യണം. പതിനൊന്ന്, റവന്യൂ ജില്ലാതല വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഓഫീസ് ഉണ്ടാകണം. കൂടാതെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസുകളിലും പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെ നിയമിക്കണം.